ഈ പുതിയ നിയമ പഠനത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ പ്രധാനമായും ചിന്തിച്ചത് പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ 400 നിശബ്ദ വർഷങ്ങളെക്കുറിച്ച് അത്രയല്ലേ. ഈ നിശബ്ദ വർഷങ്ങളിൽ 400 വർഷങ്ങളിൽ വളരെ നീണ്ടൊരു കാലയളവ്, ഈ കാലയളവിൽ ഉയർന്നു വന്നതായ 4 കൂട്ടരെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. 4 വിഭാഗം ആളുകളെക്കുറിച്ച് ഒരുപക്ഷെ പറയാം, 4 പാർട്ടിക്കാർ. 1. പരീശന്മാർ, 2. സദൂക്യർ, 3. ശാസ്ത്രിമാർ, 4. ഹെരോദ്യർ. ഈ 4 കൂട്ടരെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ നിയമ പഠനത്തിന്. കാരണം നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവരെക്കുറിച്ച് പശ്ചാത്തലം ഒന്നും പറയാതെ അവരുമായി ഇടപെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലയളവിൽ ഉയർന്നു വന്നിട്ടുള്ള പാർട്ടികളിൽ പ്രബലമായതാകുന്നു പരീശന്മാരെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വിദേശീയരുടെ സ്വാധീനത്തിൽ നിന്നും യഹൂദ ജനതയുടെ ജീവിത രീതിയെ സംരക്ഷിക്കുന്നതിന് ഉണ്ടായ ഒരു കൂട്ടമാകുന്നു ഈ പരീശന്മാർ. ഞാൻ പറഞ്ഞു അവർ ഒരു മതരാഷ്ട്രീയ പാർട്ടിയായിരുന്നു എന്ന്, രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ വർഗീയ പാർട്ടി. ഈ സദൂക്യർ പാരമ്പര്യത്തെ അവഗണിക്കുന്ന സമ്പന്നരും സാമൂഹിക മനസ്ഥിതിക്കാരുമായ ആളുകളുടെ കൂട്ടമായിരുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അവർ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിക്കാർ മാത്രമായിരുന്നു. ശാസ്ത്രിമാരെക്കുറിച്ച് നാം പറഞ്ഞു, എസ്രായുടെ കാലത്ത് ആരംഭിച്ച കൂട്ടരാകുന്നിവർ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ് ഇവർ വാസ്തവത്തിൽ ചെയ്തിരുന്നത്. അത് നല്ല വിധത്തിലല്ല, തലനാരിഴ കീറുക എന്നുള്ള പ്രയോഗമാണ് ഞാൻ ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചത്. ഹെരോദ്യരെക്കുറിച്ച് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ കാലത്തെ രാഷ്ട്രീയ അവസരവാദികളായിരുന്നു ഇവർ എന്നത്രേ. എങ്ങനെയെങ്കിലും ഹെരോദ്യ കുടുംബത്തെ അധികാരത്തിൽ പിടിച്ചു നിർത്തുവാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ 400 വർഷങ്ങളെ ദൈവനിശബ്ദതയുടെ കാലയളവായി നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ലോകത്തെ തയ്യാറാക്കുകയായിരുന്നു എന്ന് തെളിവായി മനസ്സിലാക്കാവുന്നതാണ്. യഹൂദജാതിയും യവന സംസ്കാരവും റോമാ സാമ്രാജ്യവും പൗരസ്ത്യ ദേശത്തെ ജനസമൂഹവുമെല്ലാം രക്ഷകന്റെ ആഗമനത്തിനായി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവയെല്ലാം കൂടി ഒരു കാലസമ്പൂർണതയിലേക്കാണ് നയിച്ചിരുന്നതെന്ന് വ്യക്തമാകുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഈ കാലസമ്പൂർണതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിലെ 4 വ്യത്യസ്തരായ കൂട്ടരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാണ് 4 സുവിശേഷങ്ങൾ. പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഈ 4 സുവിശേഷങ്ങളെന്ന്? ഒരു സുവിശേഷകൻ എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നെങ്കിൽ അതായിരുന്നിരിക്കില്ലേ ലളിതവും വ്യക്തവും എന്നുള്ള ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ വിവരണം 1-2 പേർ തന്നാൽ ശരിയാകയില്ല. ക്രിസ്തുവിന്റെ 4 വ്യത്യസ്ത പദവികൾ സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ അവനെ രാജാവായും മർക്കോസിന്റെ സുവിശേഷത്തിൽ അവനെ ഒരു ദാസനായും ലൂക്കോസ് മനുഷ്യപുത്രനായും യോഹന്നാൻ ദൈവപുത്രനായും ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്നു. അപ്പോൾ 4 സുവിശേഷങ്ങളുടെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകും. 4 സുവിശേഷങ്ങളിൽ ഓരോന്നിലും പൊതുവായ പലതുമുണ്ട്. ഇത് വളരെ വലിയൊരു സത്യം തന്നെ. ഓരോന്നും ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഉപദേശങ്ങളും അത്ഭുതങ്ങളും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുമുണ്ട്. ഓരോ എഴുത്തുകാരനും ക്രിസ്തുവിന്റെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് കാണിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. മർക്കോസ് വിട്ടുകളഞ്ഞെന്ന് തോന്നിയ സംഭവങ്ങൾ മത്തായി ചേർത്തിട്ടുണ്ട്. തങ്ങൾ എഴുതിയിരിക്കുന്നത് പൂർണ്ണമാകുന്നു എന്ന് അല്ലെങ്കിൽ മുഴുവനുമായി എന്ന് ഈ സുവിശേഷന്മാർ ആരും സമർത്ഥിക്കുന്നില്ല എന്നോർക്കണം. ഞാൻ ഈ മുഖപുര പറയുന്നത് നിങ്ങൾ പുതിയ നിയമം പഠിക്കുവാൻ, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ പഠിക്കുവാൻ വളരെയേറെ സഹായകമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ചരിത്രമായി തോന്നിയേക്കാം, വിരസത തോന്നിയേക്കാം, എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ മുഖപുര വളരെ അത്യാവശ്യമാണ്. ഒരു ക്രിസ്തുവുള്ള 4 സുവിശേഷങ്ങൾ, ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള 4 വിവരണം, ഒരു വ്യക്തിയുടെ 4 ചിത്രങ്ങൾ. മത്തായിയുടെ സുവിശേഷം ഇസ്രായേൽ ജാതിക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് ആദ്യം എബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ സമയത്തെ മതഭക്തരായ ജനത്തെ ഉദ്ദേശിച്ച് എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം റോമാക്കാരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള ഉപാധി ഭരണം, നിയമം, ചട്ടങ്ങൾ മുതലായവയാണെന്ന് വിശ്വസിച്ചിരുന്ന പ്രവർത്തന നിരതരായ ജനങ്ങളായിരുന്നു റോമാക്കാർ. അപ്രകാരം തന്നെയാണ് ഇന്നും പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന അനേകം ജനങ്ങളുണ്ട്. നിയമവും ചട്ടങ്ങളും ആവശ്യമാണെന്നുള്ളത് വാസ്തവമത്രേ. എന്നാൽ അതുകൊണ്ട് മാത്രം ലോകത്തെ ഭരിപ്പാൻ കഴിയുകയില്ലെന്നുള്ള കാര്യം അധികം താമസിക്കാതെ തന്നെ റോമാക്കാർ മനസ്സിലാക്കി. നിയമങ്ങളിലും ചട്ടങ്ങളിലും വിശ്വസിക്കുകയും അതേസമയം തന്നെ പാപമോചനവും കൃപയും ദൈവകരുണയും വാഗ്ദാനം ചെയ്ത ഒരുവനെക്കുറിച്ച് കേൾക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് മർക്കോസിന്റെ സുവിശേഷം റോമാക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം തത്വചിന്തക്കാരായ ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചാണ് എഴുതപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം പ്രത്യക്ഷത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയും പരോക്ഷമായി വിടുതലിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന പൗരസ്ത്യ ദേശത്തെ ജനസമൂഹത്തിനു വേണ്ടിയുമാണ് എഴുതപ്പെട്ടത്. വിടുതലിനു വേണ്ടി ഇന്നും ലോകത്തിൽ നിന്നും മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് വിടുതൽ ആവശ്യമത്രേ. മതഭക്തനായ മനുഷ്യന് ആവശ്യം മതമല്ല, ക്രിസ്തുവിനെ അത്രേ. ശക്തിയും സ്വാധീനവുമുള്ള മനുഷ്യന് ഇന്ന് ആവശ്യം തന്നെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഒരു രക്ഷകനെയാണ്. മനസ്സിലായല്ലോ, മതഭക്തനായ മനുഷ്യന് ആവശ്യം മതമല്ല, ക്രിസ്തുവിനെ അത്രേ. ശക്തിയും സ്വാധീനവുമുള്ള മനുഷ്യൻ ഇന്ന് ആവശ്യം തന്നെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഒരു രക്ഷകനെയാണ്. ബുദ്ധിജീവിയായ മനുഷ്യൻ ഇന്ന് ആവശ്യം തൻ്റെ മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ്. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യരിൽ പോലും ഒരു ശൂന്യതാബോധം, അതെ, ജീവിതത്തിലെ ശൂന്യതയെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാകുന്നു. ജീവിതത്തിലെ ശൂന്യതയെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരുവൻ ക്രിസ്തു മാത്രമാകുന്നു. നശിച്ച അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് ഏതിലും ഉപരി ആവശ്യം ഒരു രക്ഷകനെ അറിയുക എന്നതാണ്. അതെ, നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാൻ മാത്രമല്ല, അവനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവനായി നിർത്തുവാൻ കഴിയുന്ന ഒരു രക്ഷകനെയാണ് ആവശ്യം. ഏതെങ്കിലും ഒരു ദുർസ്വഭാവത്തിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. ശ്രദ്ധിക്കുക, ഒരു ദുർസ്വഭാവത്തിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കടിച്ചു പിടിച്ച് എന്തെങ്കിലും ചെയ്യാതിരുന്ന് ഓ ഞാനത് ചെയ്തില്ല എന്നുള്ള സംതൃപ്തിയോടുകൂടി കഴിയുന്നതല്ല. പ്രയോജനരഹിതമായ സകലത്തെയും നീക്കി പ്രയോജനമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവാകുന്നു. അതെ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാകുന്നു. പണത്തിലല്ല, വലിയ വലിയ പദവിയിലല്ല, നമ്മുടെ ഏതെങ്കിലും ശ്രേഷ്ഠതയിലല്ല, കഴിവുകളിലല്ല, അതെ, സുഖലോലുപതയിലല്ല, എല്ലാം കൊണ്ട് സംതൃപ്തമായി ജീവിക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിലല്ല. അതെ, ക്രിസ്തീയ ജീവിതം ഏറ്റവുമധികം ആസ്വാദ്യകരമായ ഒന്നാണ്. പ്രയോജനരഹിതമായ സകലത്തെയും നീക്കി പ്രയോജനമുള്ള ഫലമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തു മാത്രമാകുന്നു, ക്രിസ്തുവിലാകുന്നു. മത്തായിയുടെ സുവിശേഷം എഴുതിയത് ഒരു ചുങ്കക്കാരനാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവന്റെ മേൽ ക്രിസ്തു വളരെ വ്യക്തമായും സ്വാധീനം ചെലുത്തി. ക്രിസ്തു അവനെ സ്പർശിച്ചു എന്ന് നാം ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അവൻ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനും അപ്പോസ്തലനും ആയിരുന്നു. മതഭക്തരായ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി എബ്രായ ഭാഷയിലാണ് ഈ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയതെന്ന് ചരിത്രകാരന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും സമ്മതിക്കുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം വിവരിക്കുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവിന് വേണ്ടി ദൈവം ഇസ്രായേൽ ജാതിയെ മുഴുവൻ ഒരുക്കിക്കൊണ്ടിരുന്നു എന്നോർക്കണം. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന്. രക്ഷകൻ ഇസ്രായേൽ ജാതിയിൽ നിന്ന് വരത്തക്കവണ്ണം ദൈവം സകലവും തയ്യാറാക്കി. രക്ഷ അവരിൽ നിന്നായിരുന്നു വരേണ്ടിയിരുന്നത്. ആ രക്ഷ പ്രാപിക്കുവാൻ അവൻ ജാതികളെ ഒരുക്കി. കാരണം അവർക്ക് നിശ്ചയമായും അത് ആവശ്യമായിരുന്നു. ദൈവത്തിൽ നിന്നും അകലപ്പെട്ട മാനവരാശി ഈ സുവിശേഷം ബൈബിളിലെ ഒരു താക്കോൽ പുസ്തകമാകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പുതിയ നിയമത്തിലെ മറ്റേതൊരു പുസ്തകത്തെക്കാളും അധികം പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലേക്ക് പോയി വിശദീകരണം നൽകുന്നതായി കാണുവാൻ കഴിയുന്നു. ഇത് പ്രഥമമായും യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതിനാൽ പഴയ നിയമത്തിൽ നിന്നും കൂടുതൽ ഉദ്ധരണികൾ മത്തായിയുടെ സുവിശേഷത്തിൽ ആർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം തന്നെ ഈ പുസ്തകം മറ്റ് സുവിശേഷങ്ങളെക്കാൾ അധികം പുതിയ നിയമത്തിലേക്ക് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി മറ്റൊരു സുവിശേഷകനും സഭ എന്ന പേര് സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശുദ്ധ മത്തായിയാണ് വിവരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് സംശയവാദിയായ റനൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പുസ്തകം അത്രേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എന്നത്രേ. ഇസ്രായേൽ ജാതിക്ക് വേണ്ടി സുവിശേഷം എഴുതുവാൻ മാനസാന്തരപ്പെട്ട ഒരു ചുങ്കക്കാരനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. നാം എല്ലാവരാലും തള്ളപ്പെട്ടവരായിരുന്നാൽ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടാൽ ദൈവം നമ്മെ എത്രമാത്രം പ്രയോജനപ്പെടുത്തുമെന്ന് മത്തായിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവകരുണ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് വർണ്ണിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പാടിയത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീനെന്ന്. ദൈവത്തിൻ്റെ പരിപാടി നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സുവിശേഷം അത്രേ മത്തായിയുടെ സുവിശേഷം. ഈ സുവിശേഷത്തിലെ ഒരു പ്രത്യേകമായ പ്രയോഗമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. ഈ പ്രയോഗം 32 പ്രാവശ്യം ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. രാജ്യം എന്ന പദം 50 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സുവിശേഷത്തിൻ്റെതെന്ന് മാത്രമല്ല ബൈബിളിൻ്റെ തന്നെ വ്യാഖ്യാനത്തിന് ദൈവരാജ്യം എന്ന ഈ പ്രയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരറിവ് അത്യന്താപേക്ഷിതമാണ്. ദൈവരാജ്യവും സഭയും ഒന്നല്ല എന്ന വസ്തുത ആദ്യം തന്നെ ഞാൻ തറപ്പിച്ചു പറയട്ടെ. ദൈവരാജ്യവും സഭയും അവ രണ്ടും സമാനാർത്ഥകമായ പ്രയോഗങ്ങളുമല്ല. സഭ ദൈവരാജ്യത്തിലാണെങ്കിൽ തന്നെ അവ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളം ഭാരതത്തിലാണ്. പക്ഷേ കേരളം എന്ന് പറഞ്ഞാൽ അത് ഭാരതമാകുമോ? ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നാൽ അത് ഭാരതമല്ല. അതുപോലെ സഭ രാജ്യത്തിലാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ലളിതമായി പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗീയ വാഴ്ചയത്രേ ദൈവരാജ്യം. സഭ ഈ പറഞ്ഞ ദൈവരാജ്യത്തിലാണ്. വേദശാസ്ത്രജ്ഞന്മാർ ഈ കാര്യങ്ങൾ വിവരിച്ച് വളരെ കുഴഞ്ഞു മറിഞ്ഞ രീതിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ചിന്താക്കുഴപ്പത്തിലായ കേൾവിക്കാർക്ക് വേണ്ടി ഒരു ലളിതമായ വിവരണം എന്നെപ്പോലുള്ള ഉപദേശിമാർ നൽകിയേ മതിയാകൂ. സ്വർഗീയ ഭരണം ഭൂമിയിലാകുന്നതത്രേ സ്വർഗരാജ്യം, അല്ലെങ്കിൽ ദൈവരാജ്യം. ഈ സുവിശേഷം ആർക്കു വേണ്ടി എഴുതപ്പെട്ടോ ആ യഹൂദന്മാർ സ്വർഗത്തിൽ നിന്ന് ഒരു രാജാവ് വന്ന് ഈ ഭൂമിയിൽ സ്വർഗീയമായ നിലവാരത്തിലുള്ള ഒരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ ആകത്തുകയാണ് സ്വർഗരാജ്യം എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കിയിരുന്നത്. ഈ പ്രയോഗം അവർക്കൊരു പുതുമ ഒന്നുമായിരുന്നില്ല. സ്വർഗരാജ്യം എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ മുഖ്യ വിഷയം. ഭൂമിയിൽ ആ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നത് ക്രിസ്തുവാകുന്നു. ആ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു. ആ രാജ്യത്തെ സംബന്ധിച്ചുള്ള 3 പ്രഭാഷണങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 3 പ്രഭാഷണങ്ങൾ. ഒന്ന്, ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം അത്രേ ദൈവരാജ്യത്തിൻ്റെ നിയമം, നിലവിൽ വരുവാൻ പോകുന്ന നിയമങ്ങളുടെ ഭാഗികമായ ഒരു പട്ടിക മാത്രമാകുന്നു ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രണ്ടാമതായി, മർമ്മമായിരിക്കുന്ന ഉപമകൾ. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമകൾ അത്രേ അവ. വിതപ്പാൻ പുറപ്പെട്ട മനുഷ്യനെ പോലെയും ഒരു കടുകുമണിയെ പോലെയും മറ്റുമാണ് സ്വർഗരാജ്യമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായി, ഒലിവുമലയിലെ സംഭാഷണം. ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിലേക്കാണ് ഈ സംഭാഷണം നയിക്കുന്നത്. മനസ്സിലായല്ലോ, ഗിരിപ്രഭാഷണം, മർമ്മമായിരിക്കുന്ന ഉപമകൾ, ഒലിവുമലയിലെ സംഭാഷണം. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന പ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തി പടിപടിയായി പുരോഗമിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാകുന്നു. ഈ സുവിശേഷത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നീക്കം നമുക്ക് കാണാവുന്നതാണ്. അത് എപ്രകാരമാകുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കാതെ പോയാൽ ഈ സുവിശേഷം തന്നെ മനസ്സിലാക്കാതെ നാം നഷ്ടപ്പെടുത്തും. ഒരു നാൽക്കവലയിൽ നിന്ന് ശരിയായ വഴി തെരഞ്ഞെടുക്കുവാൻ കഴിയാതെ പോകുന്നതിന് തുല്യമത്രേ അത്. അത് നഷ്ടപ്പെട്ടാൽ താങ്കൾ ശരിക്കും പ്രശ്നത്തിലാകും ഇല്ലേ? അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ ഗതി നാം മനസ്സിലാക്കാതെ പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമത്രേ താങ്കൾ നഷ്ടപ്പെടുത്തുന്നത്. ചെന്നെത്തുന്നതോ താങ്കൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു ഉപസംഹാരത്തിൽ, ഏതെങ്കിലും ഒരു കുഴിയിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകം പോലെയുള്ള ഒരു പുസ്തകമാകുന്നു. ഇവ രണ്ടും തിരുവചനത്തിലെ രണ്ട് താക്കോൽ പുസ്തകങ്ങളാണ്. ഈ രണ്ട് പുസ്തകങ്ങളും താങ്കൾക്ക് സുപരിചിതമായിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിലൂടെ വ്യക്തമായി ചിന്തിക്കുവാൻ താങ്കൾക്ക് സാധിക്കൂ. ഓരോ അധ്യായത്തിനും പ്രത്യേകം തലക്കെട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് താങ്കൾക്ക് പഠിക്കാവുന്നതാണ്. ബൈബിൾ പഠിക്കുവാൻ ശ്രമിക്കുന്നവരോട് ഞാൻ നിർദ്ദേശിക്കാറുണ്ട്, രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല എങ്കിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കാതെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ ശ്രമിക്കുക എന്ന്. ഉൽപ്പത്തി പുസ്തകം ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല എങ്കിൽ മത്തായിയുടെ സുവിശേഷം ചിന്തിക്കുവാൻ തുടങ്ങണം. യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ചിന്ത തുടരാമല്ലോ. ഓരോ അധ്യായമായി ചിന്തിക്കുക. ഒന്നാമത്തെ അധ്യായം ചിന്തിച്ച് അതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി എന്താകുന്നു എന്നോർക്കുക. പിന്നെ രണ്ടാമത്തെ അധ്യായം, പിന്നെ മൂന്ന്. അങ്ങനെ പുസ്തകം മുഴുവനും ഓർമ്മശക്തി വർദ്ധിക്കുവാനുള്ള ഒരു നല്ല വ്യായാമം കൂടിയാകുന്നു ഇത് എന്ന് മറക്കരുത്. ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ദൈവവുമായി അടുത്തൊരു ബന്ധത്തിലെത്തുവാൻ നമുക്ക് ഓരോ ദിവസവും സാധിക്കും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ഉത്തമം ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം ശ്രദ്ധിക്കുന്നതാണ്. പലപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് അങ്ങ് ധൃതിയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സമയവുമില്ല. അതുകൊണ്ടത്രേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര വളർച്ചയില്ലാത്തത്. കൊച്ചുകുട്ടികളുടെ കൂട്ടാണ്. എന്തെങ്കിലും വേണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഉരുണ്ടുകിടന്ന് കരഞ്ഞു വിളിച്ച് എങ്ങനെങ്കിലും പിടിച്ചു വാങ്ങിക്കുന്നതായ ആ പ്രവണത. ദൈവത്തോട് നാം പലപ്പോഴും ഇങ്ങനെയല്ലേ ഇടപെടാറുള്ളത്? ഇനി മത്തായിയുടെ സുവിശേഷം ഒന്ന് വിഭജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരല്പം വ്യത്യസ്തമായ വിഭജനമാകുന്നു നടത്തുന്നത്, പക്ഷേ ഈ പുസ്തകം പഠിക്കുവാൻ ഇത് താങ്കളെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ഒന്ന്, രാജാവായിരിക്കുന്ന വ്യക്തി. ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അതത്രേ നാം കാണുന്നത്, രാജാവായിരിക്കുന്ന വ്യക്തി. പിന്നെ രാജാവിന്റെ ഒരുക്കം, മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം വരെ അതാണ് നാം കാണുന്നത്. മൂന്നാമതായി രാജാവിന്റെ പ്രചാരണം, നാലാം അധ്യായത്തിന്റെ 17 മുതൽ 9 അധ്യായത്തിന്റെ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. നാലാമതായി രാജാവിന്റെ പരിപാടി, 9 അധ്യായത്തിന്റെ 36 മുതൽ 16 അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അഞ്ചാമതായി രാജാവിന്റെ കഷ്ടപ്പാടുകൾ, 16 അധ്യായത്തിന്റെ 21 മുതൽ 27 അധ്യായത്തിന്റെ 66 വാക്യം വരെ നാം അത് കാണുന്നു. ഒടുവിലായി രാജാവിന്റെ ശക്തി അധികാരം, 28 അധ്യായത്തിലെ വിഷയം അതാണ്. രാജാവായിരിക്കുന്ന വ്യക്തി, രാജാവിന്റെ ഒരുക്കം, രാജാവിന്റെ പ്രചാരണം, രാജാവിന്റെ പരിപാടി, രാജാവിന്റെ കഷ്ടപ്പാടുകൾ, അവന്റെ അധികാരം, ശക്തി. മത്തായിയുടെ സുവിശേഷത്തിലെ ഓരോ അധ്യായത്തിനും നൽകുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ടുകൂടി ഞാനിപ്പോൾ പറഞ്ഞു പോകട്ടെ, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമല്ലോ. ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയും കന്യകാജനനത്തിന്റെ വിവരണവും നമുക്ക് ലഭിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ വിദ്വാൻമാർ കിഴക്ക് നിന്നും വരുന്നത്, ശിശുവായ യേശുവിനെയും കൊണ്ട് മാതാപിതാക്കന്മാർ മിസ്രയീമിലേക്ക് ഓടിപ്പോകുന്നത്, തുടർന്ന് നസറത്തിലേക്ക് മടങ്ങിയെത്തുന്നത് നാം കാണുന്നു. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ രാജ്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും രാജാവായ യേശുവിനെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുന്നു. നാലാം അധ്യായത്തിൽ രാജാവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കുന്നത് നാം കാണുന്നു. കഫർന്നഹൂമിൽ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു, ശിഷ്യന്മാരെ വിളിക്കുന്നു. ഇതൊക്കെയാണ് നാലാം അധ്യായത്തിലെ വിഷയം. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണമാകുന്നു വിഷയം. 8 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗിരിപ്രഭാഷണത്തിലെ ധാർമ്മിക ബോധം നടപ്പാക്കുവാനുള്ള തന്റെ ശക്തിയെ പ്രകടമാക്കുന്ന രാജാവിന്റെ 6 അത്ഭുത പ്രവർത്തികൾ, ഒൻപതാം അധ്യായത്തിൽ ആറ് അത്ഭുതങ്ങൾ കൂടി നാം കാണുന്നു. മത്തായിയെ വിളിക്കുന്നത്, പരീശന്മാരുമായി വാദിക്കുന്നത്, ഇതൊക്കെ ഒൻപതാം അധ്യായത്തിൽ നാം കാണുന്നു. പത്താം അധ്യായത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം ഇസ്രായേൽ ജനത്തോട് പ്രസംഗിപ്പാൻ ക്രിസ്തു 12 പേരെ നിയോഗിക്കുന്നു. 11 അധ്യായത്തിൽ യോഹന്നാന്റെ ശിഷ്യന്മാർ ചോദ്യവുമായി വരുന്നു, മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ ശാസിക്കുന്നു, വ്യക്തികൾക്ക് പുതിയ ആഹ്വാനം നൽകുന്നു. 12 അധ്യായത്തിൽ മത നേതാക്കന്മാരുമായുള്ള ഇടർച്ചയും അവസാനം യേശു അവരെ വിട്ടുപോകുന്നതുമാകുന്നു വിഷയം. 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള മർമ്മങ്ങളുടെ ഉപമകൾ, അതെ നിഗൂഢ മർമ്മങ്ങൾ. 14 അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു, യേശു 5000 പേരെ പോഷിപ്പിക്കുന്നു, കാറ്റും കോളുമുള്ള സമുദ്രത്തിലേക്ക് ശിഷ്യന്മാരെ അയക്കുന്നു, വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുത്തേക്ക് അവൻ ചെല്ലുന്നു. 15 അധ്യായത്തിൽ യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും അധിക്ഷേപിക്കുന്നു, സിറോഫിനിക്കാരത്തി സ്ത്രീയുടെ മകളെയും മറ്റ് വളരെ പുരുഷാരത്തെയും സൗഖ്യമാക്കുന്നു. 4000 പേരെ പോഷിപ്പിക്കുന്നതും 15 അധ്യായത്തിലെ വിഷയമാണ്. 16 അധ്യായത്തിൽ പരീശന്മാരും സദൂക്യരുമായി ഇടർച്ച ഉണ്ടാകുന്നു, ശിഷ്യന്മാർ യേശുവിനെ മശിഹ എന്ന് ഏറ്റുപറയുന്നു. തന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സഭ മുതലായവയെക്കുറിച്ച് യേശു ആദ്യമായി ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. 17 അധ്യായത്തിലെ വിഷയം അറിയാമല്ലോ, മറുരൂപപ്പെടൽ. ഭൂതബാധിതനായ ബാലൻ രക്ഷപ്പെടുന്നതും ഇവിടുത്തെ വിഷയമാണ്. അത്ഭുതത്തിൽ കൂടി നികുതി കൊടുക്കുന്നതും ഇവിടെ നാം കാണുന്നു. 18 അധ്യായത്തിൽ ഒരു ശിശു, നഷ്ടപ്പെട്ട ആട് ദേവാലയത്തിൽ വരുന്നത് എപ്രകാരം ആയിരിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നത് നാം കാണുന്നു. മാത്രമല്ല ക്ഷമയെക്കുറിച്ചുള്ള ഉപമയും 18 അധ്യായത്തിലുണ്ട്. 19 അധ്യായത്തിൽ വിവാഹത്തിനും വിവാഹ മോചനത്തിനുമുള്ള ദൈവത്തിന്റെ മാനദണ്ഡം നാം കാണുന്നു. ശിശുക്കളെ അനുഗ്രഹിക്കുന്നത് ധനികനായ ന്യായശാസ്ത്രി, വരുവാനുള്ള രാജ്യത്തിൽ അപ്പോസ്തോലന്മാരുടെ പദവി, ഇവയൊക്കെ 19 അധ്യായത്തിലുണ്ട്. 20 അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയാണല്ലോ നാം കാണുന്നത്. ആസന്നമായിരിക്കുന്ന തന്റെ മരണത്തെക്കുറിച്ച് യേശു പ്രഖ്യാപിക്കുന്നു. സബദി മക്കളുടെ അമ്മ അപേക്ഷയുമായി യേശുവിന്റെ അടുത്ത് വരുന്നതും യേശു രണ്ട് കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നതും 20 അധ്യായത്തിൽ നാം കാണുന്നു. 21 അധ്യായത്തിൽ രാജാവ് പരസ്യമായും അവസാനമായും ജനത്തിന് പ്രത്യക്ഷപ്പെടുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു, അവൻ അത്തിയെ ശപിക്കുന്നു, രണ്ട് പുത്രന്മാരുടെയും ഗൃഹസ്ഥനായ മനുഷ്യന്റെയും ഉപമയിൽ കൂടി മതഭരണാധിപന്മാരെ കുറ്റപ്പെടുത്തുന്നു. 22 അധ്യായത്തിൽ രാജകുമാരന്റെ കല്യാണ വിരുന്നിന്റെ ഉപമ നാം കാണുന്നു, യേശു ഹെരോദ്യരോടും പരീശന്മാരോടും സദൂക്യരോടും ഉത്തരം പറഞ്ഞവരെ മിണ്ടാതാക്കുന്നതും 22 അധ്യായത്തിലെ വിഷയമാണ്. 23 അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ശാസ്ത്രിമാരെയും പരീശന്മാരെയും ശാസിക്കുകയും അവർക്ക് ഭയനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. യെരുശലേമിനെ ചൊല്ലി അവൻ കരയുന്നത് 23 അധ്യായത്തിൽ നാം കാണുന്നു. 24-25 അധ്യായങ്ങൾ ഒലിവുമലയിലെ പ്രഭാഷണമാകുന്നു. 26 യേശുവിനെതിരെയുള്ള ഗൂഢാലോചന, ബെഥാനിയിലെ മറിയ പരിമള തൈലം പൂശുന്നു, യൂദ അവനെ ഒറ്റിക്കൊടുക്കുന്നു, പെസഹ ആചരിക്കുന്നു, ഗത്സമനയിലെ വ്യഥ, മത നേതാക്കന്മാർ അവനെ ബന്ധിച്ച് ചോദ്യം ചെയ്യുന്നു, പത്രോസ് അവനെ തള്ളിപ്പറയുന്നു, ഇതൊക്കെയാണ് 26 അധ്യായത്തിലെ വിഷയം. 27 അധ്യായത്തിൽ രാജാവിന്റെ ന്യായവിസ്താരം, മരണം, അടക്കം എന്നിവ നാം കാണുന്നു. 28 അധ്യായത്തിൽ രാജാവിന്റെ പുനരുത്ഥാനം, അവിടുത്തെ വലിയ നിയോഗം എന്നിവ നാം കാണുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പശ്ചാത്തലം പഠിച്ചപ്പോൾ തന്നെ ഇത് എത്ര മനോഹരമായ ഒരു പുസ്തകമാകുന്നു എന്ന് താങ്കൾ ഗ്രഹിച്ചു കാണുമല്ലോ. ഈ പുസ്തകം നാം വിശദമായി പഠിക്കുവാൻ പോവുകയാണ്. നമ്മുടെ പഠനം പ്രയോജനപ്പെടുവാൻ ഒരുക്കം വളരെ അത്യാവശ്യമാകുന്നു. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ പഠനത്തിൽ പങ്കുകൊള്ളണം. പഠിക്കുവാൻ വരുന്നതിന് മുൻപ് തന്നെ അന്ന് പഠിക്കുവാനുള്ള ഭാഗം ഒന്ന് വായിച്ചിട്ട് വന്നാൽ ഏറെ പ്രയോജനമായിരിക്കും. അതെ, താങ്കളുടെ ഹൃദയത്തെ വാസ്തവത്തിൽ ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ കൊണ്ടുവരുന്ന അതിമഹത്തായ ഒരു പുസ്തകം ദൈവവചന പഠനം തീർച്ചയായും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ഇന്ന് ഈ പഠനം നമ്മെ കൂടുതലായി ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരാക്കി നിർത്തട്ടെ. അതിനായി ദൈവം തങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.